You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം, പ്രൊഫസർ കഥംപോട്ട് സിദ്ദീഖ്, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം. അതിന് തന്നെ അഭിനന്ദനങ്ങൾ. കേരളത്തിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ എക്സലൻസ് പുരസ്കാരം താങ്കൾക്ക് ലഭിച്ചതിന് എന്തെല്ലാം സംഭാവനകൾ കണക്കിലെടുത്തായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചത്?
താങ്ക് യു ഡെലിസ്. അത് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗ് കൊച്ചിയിൽ വെച്ചുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്ന പുരസ്കാരം മെയിനായിട്ട് ഞാൻ കേരളത്തിൽ ഇപ്പോൾ ഈയിടെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഫ്ലഡ് റീകൺസ്ട്രക്ഷനും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവർ ദി ഇയേഴ്സ് ഐ ഹാവ് ബിൻ ഇൻവോൾവ്ഡ് ഇൻ ട്രെയിനിങ് സം PhD സ്റ്റുഡൻസ്. അതേമാതിരി തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പുതിയ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പ്രോജക്ട്സ് ഞങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. പിന്നെ കൂടാതെ ഗ്ലോബൽ അഗ്രികൾച്ചറൽ ആൻഡ് സയൻസിന് ഉള്ള കോൺട്രിബ്യൂഷനും കൂടെ നിലനിർത്തിയിട്ടാണ്
അംഗീകാരം
അവാർഡ് തന്നത്.
കേരളത്തിലെ പ്രളയാനന്തര പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ചും കാർഷിക രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി താങ്കൾ സംഭാവനകൾ നൽകുന്നത് കണക്കിലെടുത്താണ് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
നമ്മൾ ഈ ഫ്ലഡ് റീകൺസ്ട്രക്ഷൻ ആൻഡ് പ്രോഗ്രാമായിട്ട് അവിടെ അടുത്ത് ഒരു വാല്യൂ ആഡഡ് ഇൻ അഗ്രികൾച്ചർ പറഞ്ഞിട്ട് മിനിസ്റ്റർ സുനിൽ കുമാർ, അഗ്രികൾച്ചർ മിനിസ്റ്റർ, ഒരു കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തിരുന്നു. അത് 27th December അവിടെ ഞാനൊരു കീനോട്ട് അഡ്രസ് കൊടുത്തു. പിന്നെ അതേക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതിലും മെയിനായിട്ടുള്ളത് നമ്മൾ ഈ ഓസ്ട്രേലിയയിലത്തെ ക്വീൻസ്ലാൻഡിലുള്ള 2010-2011 ഫ്ലഡ് എക്സ്പീരിയൻസ്. അത് വളരെ കാര്യമായിട്ടുള്ളൊരു ഫ്ലഡായിരുന്നു. അതെങ്ങനെ നമ്മൾ ഈ ഓസ്ട്രേലിയ നേരിട്ടെന്നും അതേമാതിരി ചില കാര്യങ്ങൾ കേരളത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നും ഉള്ളൊരു ഒരു റിപ്പോർട്ടും ഒരു പ്രസന്റേഷനുമാണ് ഞാൻ ചെയ്തത്. മെയിൻ പോയിന്റ് പല കാര്യങ്ങളിലും സിമിലാരിറ്റി ഉണ്ട് ഈ ക്വീൻസ്ലാൻഡ് ഫ്ലഡായിട്ട്. അതായത് മൺസൂൺ നമുക്ക് കിട്ടിയത് കേരളത്തിൽ ഓഗസ്റ്റ് ഉണ്ടായത് മൺസൂൺ നോർമലിലേരും വളരെ വ്യതിയാനമായിട്ട് കിട്ടി. രണ്ട്, നമ്മുടെ ഈ ഡാം മാനേജ്മെന്റ്, അതായത് എല്ലാം ഒരു സമയത്ത് തുറക്കേണ്ടി വന്നു. മൂന്ന്, കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതുള്ളൊരു ഒരു ഡാറ്റയുണ്ട്. അതായത് കേരളത്തിൽ ഈ ലൈറ്റ് ആയിട്ടുള്ള റെയിൻഫോൾ ഫ്രീക്വൻസി 4.1% ഇന്നിപ്പോൾ 2.9% കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഹെവി റെയിൻഫോൾ അത് കൂടിയിട്ടുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ വെച്ചിട്ടാണ്.
പ്രൊഫസർ, റീബിൽഡ് കേരള എന്നുള്ള ഒരു കാര്യത്തിൽ ഓസ്ട്രേലിയൻ ഒരു അനുഭവ സമ്പത്ത്, പ്രത്യേകിച്ച് കാർഷിക രംഗത്ത് പ്രമുഖനായിട്ടുള്ള താങ്കൾക്ക് ഏത് രീതിയിലാണ് കേരളത്തിലെ ഒരു ഇപ്പോഴുള്ള സ്ഥിതിവിശേഷത്തിൽ നിന്ന് കരകയറുവാൻ സഹായിക്കുന്ന കാര്യങ്ങൾ നൽകാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അഡ്വൈസായിട്ട് നൽകാൻ കഴിഞ്ഞത്?
അത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്, കേരളത്തിലെ ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ ഇപ്പോൾ 1960 മുതൽ 2017 നോക്കിക്കഴിഞ്ഞാൽ പല മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നോക്കിയാൽ ഈ ഫുഡ് ക്രോപ്സ്, അതായത് ഗ്രെയിൻസ്, റൈസ്, അതെല്ലാം നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാഷ് ക്രോപ്സ്, സുഗന്ധ ദ്രവ്യങ്ങളും മുതലായ ക്യാഷ് ക്രോപ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഇപ്പോൾ റൈസോ അല്ലെങ്കിൽ കോക്കനട്ടോ, പെപ്പറോ, റബ്ബറോ, ക്യാഷോ ഒക്കെ എടുത്ത് നോക്കിയാൽ ആ പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. പല രാജ്യങ്ങൾ, വിയറ്റ്നാം മുതലായ രാജ്യങ്ങളും ഫിലിപ്പീൻസ്, ഈ ട്രോപ്പിക്കലായിട്ടുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറവാണ്. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ സ്ട്രാറ്റജീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് കൂടുതൽ ട്രെയിനിങ്ങും കൂടുതൽ റിസർച്ചും നടക്കണം. നമ്മളൊരു സംഭവം ഉണ്ടായിട്ട് പോയി അത് അഡ്രസ് ചെയ്തിട്ട് കാര്യമില്ല. അതിനു മുമ്പ് ഏർലി വാർണിംഗ് സിസ്റ്റം മുതലായ കാര്യങ്ങൾ
ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇതൊക്കെ തടയുവാനായിട്ട്.
അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നോക്കുന്നത് ദ വേ ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഞാൻ എൻ്റെ റിപ്പോർട്ടൊന്ന് നോക്കിയിരുന്നു. റീബിൽഡ് കുട്ടനാട് ബേസ്ഡ് ഓൺ എ മാസ്റ്റർ പ്ലാൻ. അതായത് കുട്ടനാട് ഈസ് എ ലോ ലൈങ് ഏരിയ, ഒരു യുണീക്ക് ഇക്കോസിസ്റ്റമാണ്. അവിടെ ലോ കോസ്റ്റ് ബണ്ടും എഫക്റ്റീവ് ഫ്ലഡ് മാനേജ്മെന്റും പ്രൊഫസർ സ്വാമിനാഥൻ റിപ്പോർട്ട് തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു അശ്രദ്ധക്കുറവുണ്ട്. പിന്നെ ടെക്നോളജി സ്യൂട്ടഡ് ഫോർ ബിലോ സീ ലെവൽ ഫാമിംഗ്, ആ ഏരിയ ഒരു ബിലോ സീ ലെവലാണ്, അത് വേൾഡിൽ വേറെ സ്ഥലത്തൊന്നും നിൽക്കുന്നില്ല. അപ്പൊ ആ അതിനായിട്ടുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഈ ഫ്ലഡ് വരുമ്പോൾ ആ വെള്ളത്തിന് പോകാനുള്ള ഒരു റൂം, അത് നമ്മൾ ഉണ്ടാക്കണം. അല്ലാതെ ഫ്ലഡിനെ നമ്മൾ തടയാൻ നിന്നാൽ നടക്കില്ല. അപ്പൊ ആ കുട്ടനാട് റീബിൽഡ് പ്ലാനിന്, മാസ്റ്റർ പ്ലാനിന് ഒന്നും കൂടെ ശ്രദ്ധ കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ കേരളത്തിൽ മൂന്ന് പ്രദേശങ്ങളുണ്ട്. ഒന്ന് ഹിൽ മൗണ്ടൻ ഇക്കോസിസ്റ്റം, രണ്ട് മിഡിൽ ലെവല്, നാല് സീ ലെവൽ ഏരിയ ആണ്, ഓ ബിലോ സീ ലെവൽ ഏരിയ മൂന്ന്. അപ്പൊ ഈ ഹിൽ ഇക്കോസിസ്റ്റം, അതായത് വയനാട്, ഇടുക്കി മുതലായ പ്രദേശങ്ങളിൽ അതൊരു ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ഉണ്ടാക്കണം. പലതുകൊണ്ട് നമ്മളത് ആ സോയിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്, നമുക്കത് റീ എക്സാമിൻ ചെയ്യണം. അവിടെയുള്ള അഗ്രികൾച്ചർ ശരിയാണോ, ഇനി ഭാവിയിൽ എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കണം. പിന്നെ അവിടെയുള്ള വാട്ടർ ഷെഡ് മാനേജ്മെന്റ്, അവിടെയും ഒരുപാട് മഴ ഉണ്ടാവുന്നുണ്ട്, ആ മഴ വന്ന് വീഴാനും അത് ശേഖരിക്കാനുള്ളൊരു കാര്യം നോക്കണം. മൂന്നാമത്തെ പോയിന്റ്, ഈ സോയില് വളരെ കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഫ്ലഡ് വന്നപ്പോൾ പല ലാൻഡ്സ്ലൈഡും പിന്നെ റിവറിൽ കൂടെ ഒക്കെ വന്നിട്ട് സ്റ്റിൽട്ടും പല സാൻഡും ഒക്കെ വന്ന് അങ്ങോട്ട് ഈ നല്ല കൃഷിപ്രദേശങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടോപ്പ് സോയില് ഫലഭൂയിഷ്ഠില്ലാത്ത സോയിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള സോയിൽ സർവേയും സോയിലിലെ ബയോളജിയും സോയിൽ ഹെൽത്ത് മാനേജ്മെന്റും പ്രയോറിറ്റി കൊടുക്കണം. നാല്, ഈ സ്മോൾ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ്, പണ്ട് നമ്മൾ ചെറുതായിരിക്കുന്ന കുളങ്ങൾ തോടുകൾ ഇതെല്ലാം ഒരു വളരെയധികം നികത്തി കഴിഞ്ഞു. അപ്പോൾ ഒരു കാച്ച്മെന്റ് ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെ ഈ വെള്ളം പോകും, സാധാരണ മഴ വന്നാലും അല്ലെങ്കിൽ അസാധാരണമായ മഴ വന്നാലും, അത് ആ വാട്ടർ ഹാർവെസ്റ്റിംഗ് വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റത്തിന് പ്രയോറിറ്റി കൊടുക്കണം. ഉള്ള ഇക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണം, അത് ക്ലീൻ ചെയ്ത് വെള്ളം ശേഖരിക്കാനുള്ള നാച്ചുറൽ സിസ്റ്റം ഉണ്ടാക്കണം. പിന്നെ അഞ്ചാമത്തേത്, നമുക്ക് 46 റിവേഴ്സ് ഉണ്ട്, അതിൽ മൂന്നെണ്ണം തമിഴ്നാട്ടിലും കർണാടകയിലും ഒഴുകണ, ബാക്കിയെല്ലാം അറേബ്യൻ സീയിലോട്ടും കേരളത്തിലാണ് ഒഴുകണ. ഈ ടോട്ടൽ ഒരു ഇന്റഗ്രേറ്റഡ് റിവർ ബേസിൻ മാനേജ്മെന്റ് അത് കാര്യമായിട്ട് നോക്കണം. കാരണം പല റിവേഴ്സും മൂടിപ്പോയിട്ടുണ്ട്, പല റിവേഴ്സിന്റെയും പാത്വേ അഫക്ട് ചെയ്തിട്ടുണ്ട്, അതിനും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പിന്നെ ആറാമത്തെ പോയിന്റ്, നമ്മൾ ഏർലി വാർണിംഗ് സിസ്റ്റം, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ വാർണിംഗ് സിസ്റ്റം കുറച്ചും കൂടെ നേരത്തെ ശേഖരിക്കാനും അത് ഡെസിമിനേറ്റ് ചെയ്യാനും അതിനും ഊന്നം കൊടുക്കണം. പിന്നെ ക്രോപ്പ് സ്പെസിഫിക് ആയിട്ടുള്ളത്, ഇപ്പൊ പാഡി, പെപ്പർ, ബനാന, വെജിറ്റബിൾ, ഇതിനൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാനേജ്മെന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കാരണം അതിനൊക്കെ പല രോഗങ്ങളും പലതും എഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കർഷകർക്ക് ഈ ക്രോപ്പ് ഇൻഷുറൻസ് എന്നുള്ള പ്രോഗ്രാം, ഇപ്പൊ ഓസ്ട്രേലിയയിലും മറ്റൊക്കെ അത് അഡ്വാൻസ്ഡ് ആണ്, മെനി കൺട്രീസിൽ, കേരളത്തിലും ഇന്ത്യയിലൊക്കെ അത് ആയി വരുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഇൻക്ലൂഡിങ് ക്രോപ്പ് ഇൻഷുറൻസ് ഫോർ ഓൾ ക്രോപ്സ്, അതിപ്പോ ഫ്ലഡിന്റെ മാത്രമല്ല, ഇപ്പൊ ഒരു കാറ്റ് വന്ന് ബനാന മുഴുവനും പോയി, കർഷകൻ എന്ത് ചെയ്യും? ആ ഒരു ഇൻഷുറൻസ് സിസ്റ്റം നമ്മൾ എൻകറേജ് ചെയ്യണം, ഫെസിലിറ്റേറ്റ് ചെയ്യണം ഗവൺമെന്റ് പ്രൈവറ്റ് എന്റർപ്രൈസിനെ കൊണ്ടുവന്ന്. അപ്പൊ ഫാമേഴ്സ് അത് ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയും കാലാവസ്ഥാ വ്യതിയാനത്തിൽ വിജയം. പിന്നെ നമ്മൾ ഈ ഇപ്പൊ ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചിട്ട് ഒരു വാല്യൂ ചെയിൻ ഫോർ ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി, വെറുതെ ഒരു കൃഷി മാത്രമല്ല, അതിന്റെ ഹോൾ വാല്യൂ ചെയിൻ എങ്ങനെ നമുക്ക് ചെറുകിട കർഷകരെ ഒരു എന്റർപ്രീനിയൽ സ്കിൽസിൽ കൂടെ കൊണ്ടുവന്ന് കൂടുതൽ ലാഭകരമായ കാര്യങ്ങളോട്ട് കൊണ്ടുപോകാം, അത് ഓൾവേസ് ഓൺഗോയിങ് ആണ്. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അത് കൊണ്ടുപോകാൻ പറ്റും.
പ്രൊഫസർ, താങ്കളുടെ ഒരു ഈ സന്ദർശനത്തിൽ നിന്നെല്ലാം കേരളത്തിലെ ഒരു കാർഷിക രംഗത്തെ കരകയറ്റിയെടുക്കാൻ എത്ര സമയമെടുക്കുമെന്നാണ് കരുതുന്നത്?
ഐ തിങ്ക് വിത്തിൻ ദ നെക്സ്റ്റ് 5 years, വിത്ത് ഒരു ഫോക്കസ് ആയിട്ടുള്ള അപ്രോച്ചും ടാർഗറ്റഡ് ആയിട്ട് ഒരു ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് ലെവലിൽ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ പറ്റും. അതിന് ഫണ്ടുണ്ട്, പക്ഷെ ആ ഒരു നമ്മൾ ഇംപ്ലിമെന്റ് ആണ് ഇപ്പൊ കേരളത്തിലും ജനറലി ഇന്ത്യയിൽ പറഞ്ഞാൽ നമ്മളെല്ലാം എല്ലാം അറിയാം, നമുക്ക് എല്ലാ രേഖകളും ഉണ്ട്, എല്ലാ റിപ്പോർട്ടുകളും ഉണ്ട്. പക്ഷെ വേണത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ കാലതാമസം, ചെയിൻ ഓഫ് ബ്യൂറോക്രസി, ഇതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാം നന്നാക്കാനുള്ള കഴിവുണ്ട്, ആളുകളുണ്ട്, ഇപ്പൊ പണവും ഉണ്ട്, പക്ഷെ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോൾ അത് ശരിയാവുന്നില്ല. ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഇല്ല. അപ്പൊ നമ്മൾ ഈ ഫ്ലഡിനെ കുറിച്ച് നോക്കിയാൽ ഒരു ഇന്റഗ്രേറ്റഡ് ഫ്ലഡ് റെസീലിയന്റ് അപ്രോച്ച് വേണം. അത് ഗവൺമെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരിക്കണം. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേരളത്തിൽ, അവരെയും കൂടെ അനുബന്ധിച്ചിട്ട് ഇന്റഗ്രേറ്റഡ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച് ഈ കാര്യങ്ങൾക്ക് ഒരു നാഷണലും ഇന്റർനാഷണൽ കൊളാബറേഷൻ വേണം. പിന്നെ ആ ഇൻഷുറൻസിന്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപ്രൂവ്ഡ് ക്രോപ്പ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഇൻഷുറൻസും കൂടെ ആഡ് ചെയ്യണം.
ഇതിൽ ഓസ്ട്രേലിയയിലെ ഒരു വിദഗ്ധൻ എന്ന നിലയ്ക്ക് ഓസ്ട്രേലിയ പല രാജ്യങ്ങളിലേക്കും സഹായം എത്തിക്കുന്ന ഒരു ഒരു രാജ്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു സഹായം ഓസ്ട്രേലിയൻ അധികൃതരിൽ നിന്നോ അല്ലെങ്കിൽ വിദഗ്ധരിൽ നിന്നോ കേരളത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? അതിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ?
സെക്കൻഡ്ലി, ഈ അഗ്രികൾച്ചർ ഏരിയയിൽ നമ്മളിപ്പോൾ ഐ എം ഹാപ്പി ടു ഹെൽപ്പ് ഇൻ ഇൻ ദ ഗവൺമെന്റ്. ഞാൻ അഡ്മിനിസ്ട്രേറ്റ് ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചർ സെക്രട്ടറിയേറ്റ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്.
ഓസ്ട്രേലിയയുടെയാണോ കേരളത്തിന്റെയാണോ?
കേരളത്തിന്റെ മിനിസ്റ്റേഴ്സ് ആയിട്ട്. ഇവിടെ ഓസ്ട്രേലിയ ആയിട്ട് ഞാൻ അത് സംസാരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷെ അത് ഓസ്ട്രേലിയ ഓൾസോ ഈസ് സപ്പോർട്ടീവ് ത്രൂ വേരിയസ് പ്രോജക്ട്സ്.
എന്തായാലും പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്, താങ്കളുടെ കേരളത്തിലെ കാർഷിക രംഗത്തിനായുള്ള സംഭാവനകൾക്ക്, ഈ ഒരു ദുരിത ആശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള താങ്കൾക്ക് ലഭിച്ച ഈ പുരസ്കാരത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.
Thank you, Delis.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.